بسم الله الرحمن الرحيم الذين كفروا وصدوا عن سبيل الله أضل أعمالهم والذين آمنوا وعملوا الصالحات وآمنوا بما نزل على محمد وهو الحق من ربهم كفر عنهم سيئاتهم وأصلح بالهم ذلك بأن الذين كفروا اتبعوا الباطل وأن الذين آمنوا اتبعوا الحق من ربهم كذلك يضرب الله للناس أمثالهم فإذا لقيتم الذين كفروا فضرب الرقاب حتى إذا أثخنتموهم فشدوا الوثاق فإما منا بعد وإما فداء حتى تضع الحرب أوزارها ذلك ولو يشاء الله لانتصر منهم ولكن ليبلو بعضكم ببعض والذين قتلوا في سبيل الله فلن يضل أعمالهم.
بسم الله والحمد لله والصلاة والسلام على رسول الله اللهم صل وسلم وبارك وانعم على عبدك ونبيك ورسولك محمد وعلى آله وأصحابه وأهل بيته الطيبين الطاهرين ومن تبعهم بإحسان إلى يوم الدين وبعد ثم أما بعد نمرد إن شاء الله نمدل رفضية سورة سورة محمد سورة محمد إي سورة سورة محمد إنه هذا بل سورة القتال سورة القتال എന്നും സൂറത്ത് അല്ലദീന കഫറു ഈ തുടക്കം അല്ലദീന കഫറു എന്നും പേര് പറയപ്പെട്ടിട്ടുണ്ട്. സൂറത്തു മുഹമ്മദ്, സൂറത്തുൽ ഖിതാൽ, സൂറത്തുൽ ലദീന കഫറു തുടങ്ങിയ പേരുകൾ പറയപ്പെട്ടിട്ടുണ്ട്. മുഹമ്മദ് എന്ന് പറയാൻ കാരണം ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് വാമനു ബിമാ നുസ്സില അല മുഹമ്മദിൻ എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അതേപോലെ അല്ലദീന സൂറത്തുൽ ഖിതാൽ എന്ന് പറയാൻ കാരണം അൽ ഖിതാൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അൽ ഖിതാൽ എന്ന് പറഞ്ഞാൽ യുദ്ധം, സായുധ സമരം, അതാണ് ഇതിന്റെ അർത്ഥം. ഖിതാൽ യുദ്ധവുമായി ബന്ധപ്പെട്ട കുറെ വിഷയങ്ങൾ, വിധികൾ, വിലക്കുകൾ, വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന സൂറത്താണ് ഈ സൂറത്ത്. അതുകൊണ്ട് അതിന് സൂറത്തുൽ ഖിതാൽ എന്ന് പേരുണ്ട്. അല്ലദീന കഫറു എന്ന തുടക്കമാണ്. അല്ലദീന കഫറു വസദ്ദു അൻ സബീലില്ല, അതുകൊണ്ട് തന്നെ സൂറത്തുൽ ലദീന കഫറു എന്നും ഇതിന് പേര് പറയപ്പെട്ടിട്ടുണ്ട്. സൂറത്ത് മദീന കാലഘട്ടത്തിൽ അവതീർണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയിട്ട് മദീന കാലഘട്ടത്തിലാണ് ഈ സൂറത്തിന്റെ അവതീർണത. അല്ലാഹു സുബ്ഹാനഹു വതആല മുസ്ലിമീങ്ങളുടെ മേൽ യുദ്ധം നിയമമാക്കി, യുദ്ധം നിയമമാക്കി, യുദ്ധം ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വതആല അനുവാദം കൊടുത്തു. മുസ്ലിമീങ്ങൾ വളരെയധികം പീഡിതാവസ്ഥയിലായിരുന്നു. ബൗദ്ധ വിശ്വാസികളുടെ പീഡന മുറകൾ സഹിക്കവയ്യാതെ നാടും വീടും വിട്ട് പലായനം ചെയ്ത മുസ്ലിമീങ്ങളെ പല നിലക്ക് പിന്നെയും ദ്രോഹം തുടർത്തിയ സാഹചര്യത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഊദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ബുലിമു. ഊദിന ലില്ലദീന യുഖാതലൂൻ, യുദ്ധം ചെയ്യപ്പെടുന്നവർക്ക് അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു. എന്തിന്? യുദ്ധത്തിന്. ബിഅന്നഹും ബുലിമു, തങ്ങൾ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു എന്നത് കാരണത്താൽ. അപ്പൊ തങ്ങൾ ആക്രമിക്കപ്പെട്ടു, മർദ്ദിക്കപ്പെട്ടു എന്നതിനാൽ മർദ്ദിതർക്ക് യുദ്ധത്തിന് അല്ലാഹു സുബ്ഹാനഹു വതആല അനുവാദം നൽകി. മനസ്സിലായി? ആയത്ത് ഇറങ്ങിയ സൂറത്ത് ഹജ്ജിൽ ഈ സൂറത്തിന് മുമ്പാണ്. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു, وقاتلوا في سبيل الله الذين يقاتلونكم ولا تعتدوا ان الله لا يحب المعتدين. അതും ഈ സൂറത്ത് അവതരണത്തിന് മുമ്പാണ്, സൂറത്തുൽ ബഖറയിൽ 190 ആയതായിരിക്കും. വഖാത്തിലു ഫീ സബീലില്ലാ, നിങ്ങൾ അള്ളാഹുന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുക. വഖാത്തിലു ഫീ സബീലില്ലാ അല്ലദീന യുഖാതിലൂനകും, നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരോട്. വഖാത്തിലു ഫീ സബീലില്ലാഹി അല്ലദീന യുഖാതിലൂനകും, നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരോട് നിങ്ങളും അള്ളാഹുന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുക. വലാ തഅതദു, എന്താ വലാ തഅതദു, നിങ്ങൾ അതിരുവിടരുത്. നിങ്ങളോട് യുദ്ധം ചെയ്തവരോട് നിങ്ങൾ യുദ്ധം ചെയ്യുക, പക്ഷെ നിങ്ങൾ അതിരുവിടരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, അതിരുവിടുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല യുദ്ധത്തിന് അനുവാദം കൊടുത്തു, മുസ്ലിമീങ്ങൾക്ക് യുദ്ധത്തിന് അനുവാദം കൊടുത്ത് ഇവിധം. അതിൽ പിന്നെ യുദ്ധത്തിന് അനുവാദം നൽകപ്പെട്ട മുസ്ലിമീങ്ങൾക്ക് എങ്ങനെയാണ് യുദ്ധത്തിൽ അവര് പെരുമാറേണ്ടത്, അതിലെ വിധികൾ, വിലക്കുകൾ, വിഷയങ്ങൾ, അത് വിശദീകരിക്കുന്ന സൂറത്താണ് സൂറത്തുൽ ഖിതാൽ. സൂറത്തുൽ ഖിതാൽ അല്ലെങ്കിൽ സൂറത്ത് മുഹമ്മദ്. പക്ഷെ അല്ല, പിന്നെ നമുക്ക് പിന്നെ എന്താണ് യുദ്ധത്തിലെ വിഷയങ്ങൾ, വിധികൾ, അതൊക്കെ ഇതിലെ ആയത്തുകളിൽ വരും, അവിടെ വിശദീകരിക്കാം. അല്ലദീന കഫറു വസദ്ദു അൻ സബീലില്ലാ അദല്ല അഅമാലഹും വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് وآمنوا بما نزل على محمد وهو الحق من ربهم كفر عنهم سيئاتهم وأصلح بالهم. عند الذين كفروا, الذين كفروا لنا لا أبشوسي جبر, أبشوسي جبر. وصدوا عن سبيل الله, عند صدوا, صدوا لنا تدني ور وصدوا لنا ور تدني ور تدني غيهم جيدوا واباتهم وصدوا ور تدني غيهم جيدوا അൻ സബീലില്ല അള്ളാഹുന്റെ മാർഗത്തെ തൊട്ട്, അള്ളാഹുവിന്റെ മാർഗത്തെ തൊട്ട്. അപ്പൊ അല്ലദീന കഫറു അവിശ്വസിക്കുകയും വസദ്ദു അൻ സബീലില്ല അള്ളാഹുന്റെ മാർഗത്തെ തൊട്ട് തടയുകയും ചെയ്തവർ, അദല്ല അഅമാലഹും, അദല്ല, അദല്ല എന്ന് പറഞ്ഞാല അദാ പാഴാക്കി, അദാ അദല്ല അല്ലാഹു സുബ്ഹാനഹു തആല പാഴാക്കിയിരിക്കുന്നു. അഅമാലഹും അവരുടെ കർമ്മങ്ങളെ, അവരുടെ കർമ്മങ്ങളെ. നഷ്ടപ്പെടുത്തി, പാഴാക്കി, നിഷ്ഫലമാക്കി, നിഷ്ഫലമാക്കി, അതാണ് അദല്ല എന്നുള്ളതുകൊണ്ട് ഉദ്ദേശം. അദല്ല അഅമാലഹും, തങ്ങളുടെ പ്രവൃത്തികൾ അല്ലാഹു അദല്ല പാഴാക്കിയിരിക്കുന്നു, നിഷ്ഫലമാക്കിയിരിക്കുന്നു. ഇവിടെ അവിശ്വസിച്ചവർ, അതേപോലെ തന്നെ വസദ്ദു അൻ സബീല, സദ്ദ എന്നുള്ള ക്രിയ, സദ്ദ എന്ന ക്രിയ അകർമ്മക ക്രിയയായിട്ടും സകർമ്മക ക്രിയയായിട്ടും പ്രയോഗിക്കും. എന്ന് പറഞ്ഞാൽ എന്താ, ലാസിമായും മുതാദിയായും പ്രയോഗിക്കുന്നതാണ്. ഒരാൾ സ്വയം വിലങ്ങി എന്ന അർത്ഥത്തിലും മറ്റുള്ളവരെ വിലക്കി എന്ന അർത്ഥത്തിലും സദ്ദ പ്രയോഗിക്കും. മനസ്സിലായണ്ട, എന്താ സകർമ്മക ക്രിയ അകർമ്മക ക്രിയ വ്യത്യാസം, ലാസിമും മുതാദിയും തമ്മിലുള്ള വ്യത്യാസം. സദ്ദ എന്ന് പറഞ്ഞാല് വിലങ്ങി, സ്വന്തത്തെ തടഞ്ഞു എന്നർത്ഥത്തിൽ, അതേപോലെ മറ്റുള്ളവരെ തടഞ്ഞു എന്നർത്ഥത്തിലും പ്രയോഗിക്കും സദ്ദ. ആ രണ്ടർത്ഥവുടെ ഉദ്ദേശമാകാം. വസദ്ദു അൻ സബീലില്ല, അള്ളാഹുന്റെ മാർഗത്തെ തൊട്ട് സ്വയം വിലങ്ങി മാറി നിന്നവർ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തെ തൊട്ട് മറ്റുള്ളവരെ തടഞ്ഞവർ, തടഞ്ഞവർ. വസദ്ദു അവർ തടയുകയും ചെയ്തു, അൻ സബീലില്ല അള്ളാഹുന്റെ മാർഗത്തെ തൊട്ട്. സദ്ദു എന്നേ പറഞ്ഞോളൂ, തടഞ്ഞു. ആരെ തടഞ്ഞു എന്ന് പറഞ്ഞില്ല, ആരെ തടഞ്ഞു എന്ന് പറഞ്ഞില്ല. അപ്പൊ സ്വന്തത്തെ തടഞ്ഞു, മറ്റുള്ളവരെ തടഞ്ഞു. അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടവസ്ഥയുണ്ട്. വിശിഷ്യ മക്കയിലെ ബോധ വിശ്വാസികൾ, മക്കയിലെ ബോധ വിശ്വാസികൾ അവർ അവിശ്വാസികളാണ്. പിന്നെ അവര് അവിശ്വസിച്ചു എന്നത് കാരണത്താൽ അവർ സ്വന്തത്തെ അള്ളാഹുന്റെ മാർഗത്തെ തൊട്ട് തടഞ്ഞവരാണ്. അവർ അള്ളാഹുന്റെ മാർഗം പുലുകിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ നബിയെ കൂട്ടാക്കിയില്ല, വിശുദ്ധ ഖുർആനെ കൂട്ടാക്കിയില്ല, ഇസ്ലാമിക ആദർശവും അവർ കൂട്ടാക്കിയില്ല. സ്വന്തത്തെ, സത്യത്തെ തൊട്ട് വിലങ്ങിയവരാണ് അവർ, തടഞ്ഞവരാണ് അവർ. പിന്നെ മറ്റുള്ളവരെ അവർ തടഞ്ഞു, മറ്റുള്ളവരെ അവർ തടഞ്ഞു. മക്കയിൽ ഒരാൾ ഇസ്ലാം സ്വീകരിക്കുന്നുണ്ടെന്ന് അങ്ങോട്ട് വണ്ടി എടുത്തില്ല അവര്, എന്തിന്, അവരെ തടയാൻ വേണ്ടിയിട്ട്, അവരെ സത്മാർഗത്തിൽ നിന്ന് തടയാൻ വേണ്ടിയിട്ട്. ഒരാൾ ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറഞ്ഞെങ്കിൽ അവർ ഭീഷണിയാണ്, ഭീഷണിയാണ്. വിശിഷ്യ പിന്നെ ദുർബലരായ അടിമകളായ ആളുകളൊക്കെ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അവർ പീഡന മുറകളാണ്, പീഡന മുറകളാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ച സാധുക്കളായ പിന്നെ ബിലാലിനെ പോലുള്ള, അമ്മാറിനെ പോലുള്ള, സുമയ്യയെ പോലുള്ള, യാസിറിനെ പോലുള്ള, ഹുബൈബിനെ പോലുള്ള, ഹബ്ബാബിനെ പോലുള്ള, പിന്നെ ആമിർ ഇബ്നു ഫുഹൈറയെ പോലുള്ള, ഉമ്മു ഉബൈസിനെ പോലുള്ള, നഹ്ദിയയെ പോലുള്ള, പിന്നെ ഉമ്മു ഷുറൈഖിനെ പോലുള്ള, ഇങ്ങനെ പല മഹദികൾ, മഹാന്മാർ, അവരൊക്കെ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അള്ളാഹിന്റെ മാർഗത്തെ തൊട്ട് തടയാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്തു, പീഡന മുറകളാണ് എന്ത് ചെയ്ത് പ്രയോഗിച്ചത്, പീഡന മുറകളാണ് പ്രയോഗിച്ചത്. അതേപോലെ പിന്നെ ഏതെങ്കിലും ഒരു വിദേശി മക്കയിൽ വന്നിട്ടുണ്ടെങ്കിൽ, ആ വിദേശി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഥവാലെ കേൾക്കുമോ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, ഇവർ വഴിയിൽ പോയി നിൽക്കും. എന്നിട്ട് അവരെ തടി, ഇങ്ങനെ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടൊരു സഹാബി, ഒരു പുത്തൻവാദിയുണ്ട്, അയാൾ എന്തൊക്കെയോ പറയുന്നുണ്ട്, നിങ്ങൾ കേൾക്കാൻ പോകരുത്, അയാളെ കേൾക്കാൻ കൂട്ടാക്കരുത് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അവരെ തടയും. അതുകൊണ്ടാണ് ആമിർ ഇബ്നു പിന്നെ അബു തുഫൈൽ, ആമിർ അബു തുഫൈൽ അദ്ദേഹം മക്കയിൽ വന്നപ്പോൾ ദൗസ് ഗോത്രക്കാരനാണ്, യമനിലെ ദൗസ് ഗോത്രക്കാരനാണ് അദ്ദേഹം. മക്കയിൽ വന്നപ്പോൾ പിന്നെ ഇവർ വഴിയിൽ പോയി. എന്നിട്ട് എന്ത് ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് വളരെയധികം മോശമായിട്ട് പറയണം, അതായത് വഴികേടിലാക്കുന്ന, പിന്നെ പുതിയൊരു മതം കൊണ്ടുവന്ന, പൂർവികരെ അധിക്ഷേപിക്കുന്ന, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് റസൂൽ അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മോശമായി പറഞ്ഞിട്ട് ഈ ആമിർ അബി തുഫൈൽ എന്ത് ചെയ്യാണ്, പിന്നെ ഈ പരുത്തി ചവിട്ടിൽ തിരികെ വെച്ചതാണ്, എന്തിന്, അബദ്ധവശാൽ മുഹമ്മദിനെ കേട്ടു പോകണ്ട, മുഹമ്മദിന്റെ കെണിയിൽ വീഴാതിരിക്കാൻ, സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം കെണിയിൽ വീഴാതിരിക്കാൻ എന്നാണ്. അപ്പോ അള്ളാഹിന്റെ മാർഗത്തെ തൊട്ട് പല മുറകൾ കൊണ്ട് അവർ തടയാണ്. അബൂ ലഹബിന്റെ വിഷയത്തിൽ കേൾക്കാം. ജാബിർ റളിയല്ലാഹു തആലനെ പറയാണ്, ജാബിർ റളിയല്ലാഹു തആലനെ ഹജ്ജിന്, അദ്ദേഹം ജാബിർ റളിയല്ലാഹു മദീനക്കാരനാണ്, അദ്ദേഹം ഇസ്ലാം ആശ്ലേഷിച്ച് പിന്നീട് തന്റെ പൂർവ്വകാലത്തെ അനുഭവം പറയുമ്പോൾ ജാബിർ റളിയല്ലാഹു തആലനെ പറയാണ്, ഞങ്ങൾ ഹജ്ജിൽ മിനയിൽ സംബന്ധിക്കും, അവർ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പുള്ള ഹജ്ജിന്റെ അവസ്ഥയാണ്, മിനയിൽ കൂടിയിട്ടുണ്ട് എങ്കിൽ മിനയുടെ രാവുകളിൽ പകലുകളിൽ ഒരു വ്യക്തി, യാ അയ്യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, ജനങ്ങളെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയും നിങ്ങൾ വിജയിക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകും. വേറൊരു വ്യക്തി എന്ത് ചെയ്യും, പിന്നാലെ മണൽ വാരി എറിഞ്ഞു കൂക്കി വിളിച്ചും വരും. എന്നിട്ട് ഇവൻ പുത്തൻവാദിയാണ്, ഇവൻ പറയുന്നത് വ്യാജാണ്, ഇവനെ കൂട്ടാക്കരുത് എന്ന് പറഞ്ഞിട്ട് ചെയ്യും, ഇങ്ങനെ വിളിച്ചു പറയും. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷമാണ് മനസ്സിലായത്, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും നിങ്ങൾ വിജയിക്കുമെന്ന് പറഞ്ഞിരുന്നത് ആരാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. പിന്നാലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിനെ വികൃതപ്പെടുത്തിയിട്ട് പറഞ്ഞു വരുന്നത് ആരാണ് പറഞ്ഞത്, അബൂ ലഹബാണ്, എളാപ്പ പിതൃവൻ അബൂ ലഹബാണ്. അപ്പൊ അതൊക്കെ എന്താണ്, വസദ്ദു അൻ സബീലില്ല, അള്ളാഹന്റെ മാർഗത്തെ തൊട്ട് മറ്റുള്ളവരെ വിലക്കലാണ്. അപ്പൊ സ്വയം വിലങ്ങുക, മറ്റുള്ളവരെ വിലക്കുക, രണ്ടാശയം ഏതിനുണ്ട്, വസദ്ദു എന്നതിനുണ്ട്. അത് ബൗദ്ധൈവ വിശ്വാസികളുടെ ചരിത്രം നമ്മൾ പിന്നെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അതിൽ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹാബത്തും മദീനയിലേക്ക് ഹിജ്റ പോയി, സ്വദേശം വെടിഞ്ഞ് കുടുംബവും പിന്നെ കൂട്ടരും ഒക്കെ പിന്നെ ആദർശത്തിന് വേണ്ടിയിട്ട് മക്കയിൽ വിട്ടേച്ച് പാലായനം ചെയ്ത് മദീനയിലെത്തിയതിന് ശേഷവും എന്താ പണി, മക്കയിലുള്ളവർക്ക് പണി, അവരെ അവിടെ തടസ്സപ്പെടുത്തുക, ഇസ്ലാം സ്വീകരിക്കുന്നവരെ ഭീഷണിപ്പെടുത്തുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അഭയം നൽകിയവരെ ഭീഷണിപ്പെടുത്തുക. അതാണ് സഅദ് ബിൻ മുആദിന്റെ ഒക്കെ ചരിത്രത്തിൽ, സഅദ് ബിൻ മുആദ് മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോയതിന് ശേഷം പിന്നെ തവാഫിന് വേണ്ടി വരുമ്പോ, മക്കയിലേക്ക് ഉംറക്ക് വേണ്ടി വരുമ്പോ അബൂ ജഹൽ പിടിക്കുന്നുണ്ട്, നിങ്ങൾ ഞങ്ങളുടെ സാഹിബിന് അവിടെ അഭയം നൽകിയിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ഉംറക്ക് സമ്മതിക്കൂല, അങ്ങനെ ഇങ്ങനെ ഭീഷണി. അപ്പോ ഇതായിരുന്നു അവരുടെ സ്വഭാവം. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, അല്ലദീന കഫറു, അവിശ്വസിക്കുകയും, വസദ്ദു അൻ സബീലില്ല, അള്ളാഹുവിന്റെ സബീലിനെ തൊട്ട്, മാർഗത്തെ തൊട്ട് തടയുകയും ചെയ്തവർ, മനസ്സിലല്ലേ, സ്വന്തത്തെ തടഞ്ഞു മറ്റുള്ളവരെ തടഞ്ഞു, അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതല്ല അമലഹും, അള്ളാഹു അവരുടെ അമലുകളെ എന്താ, അള്ളാഹു നിഷ്ഫലമാക്കി, പാഴാക്കി. അതെന്താ അവിടെ പറഞ്ഞത്, അതല്ല അമലഹും, അവരുടെ അമലുകളെ പാഴാക്കി എന്ന് പറഞ്ഞത്. ഈ വിശിഷ്യ മക്കയിലെ ബഹുദൈവ വിശ്വാസികൾക്ക് അവർക്ക് കുറെ അമലുകൾ ഉണ്ടായിരുന്നു, അത് നമ്മൾ പറയാറുണ്ട്. അവർ ചെയ്തിരുന്ന അമലുകളിൽ പെട്ടതാണ് ഹിജാബത്ത്, അതേപോലെ സിദാനത്ത്, റിഫാദത്ത്, ഇതൊക്കെ പിന്നെ കഅബയുടെ പരിപാലനവുമായി ബന്ധപ്പെട്ടാണ്. അതേപോലെ തന്നെ ഇതിന് ഹാജിമാരുടെ പരിപാലനവുമായി ബന്ധപ്പെട്ടാണ് ഇരിഫാദത്ത്. അതേപോലെ തന്നെ അവർക്ക് ദാറുന്നതുണ്ടായിരുന്നു, അതിൽ അവര് പിന്നെ കുറെ പ്രവൃത്തികൾ ചെയ്തിരുന്നു. ദാറുന്നതുവയിൽ അവർക്ക് കുറെ പരിപാടികൾ ഉണ്ടായിരുന്നു, അതിൽ ചിലതൊക്കെ ഈ സാമൂഹിക ക്ഷേമ പ്രവൃത്തികൾ ഉൾപ്പെടുന്നതാണ്. ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം, മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടായിരുന്നു ഹിജാബത്ത്, സിദാനത്ത്, റിഫാദത്ത്, ഇതൊക്കെ കഅബയുടെ പരിപാലനവുമായി ബന്ധപ്പെട്ട്. അതേപോലെ തന്നെ റിഫാദത്ത് അത് പിന്നെ ഹാജിമാരുടെക്കുള്ള സേവനവുമായി ബന്ധപ്പെട്ട്. ദാറുന്നദ്വ എന്ന് പറഞ്ഞൊരു പിന്നെ കേന്ദ്രം ഉണ്ടായിരുന്നു. ആ കേന്ദ്രത്തിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുസ്ലിംങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുതന്ത്രത്തിന്റെ കേന്ദ്രമായിരുന്നുവെങ്കിലും ജാഹിലിയത്തിൽ അവർക്ക് എന്തുണ്ടായിരുന്നു, അവിടെ ചില മീറ്റിംഗുകളും ചില സംരംഭങ്ങളും ഉണ്ടായിരുന്നു. അതേപോലെ പിന്നെ മുശ്രിക്കുകളായ ആളുകൾ അവർ പിന്നെ എല്ലാവരും ഒരുപോലെ ആയിരുന്നില്ല, മനസ്സിലെ. അവർക്ക് നല്ല പിന്നെ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ അവരിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചിലത് വൈയക്തികമായി നിർവഹിച്ചിരുന്നു, ചിലത് കൂട്ടായിട്ട് നിർവഹിച്ചിരുന്നു. ഇപ്പൊ നമ്മളെ ഹെൽഫുൽ ഫുദൂലുകൾക്കുണ്ട്, ഹെൽഫുൽ ഫുദൂൽ. എന്താ ഹെൽഫുൽ ഫുദൂൽ? പിന്നെ മക്കയിൽ ഒരു വ്യക്തി, ഒരു വിദേശി മക്കയിൽ പീഡിപ്പിക്കപ്പെട്ടു, അയാളുടെ സമ്പത്ത് പിടിച്ചു വെക്കുകയും അയാളെ ദ്രോഹിക്കുകയും ചെയ്തു, സുബൈദി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ. അങ്ങനെ ആ വ്യക്തി മക്കയിൽ ദ്രോഹിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകനായി നിയോഗിക്കപ്പെടുന്നതിന് മുമ്പാണ്, ഇനി മുതൽ മക്കയിൽ അങ്ങനെ ഒരു വ്യക്തി ദ്രോഹിക്കപ്പെടാൻ പാടുള്ളതല്ല, അയാളുടെ അവകാശങ്ങൾ അനർഹമായിട്ട് ആരും പിടിച്ചു വെക്കാൻ പാടുള്ളതല്ല എന്ന് പറഞ്ഞത് ചെയ്തു. എല്ലാവരും കൂടിയിട്ട് എന്ത് ചെയ്തു? ഒരു കരാറുണ്ടാക്കി. ആ കരാറിൽ പല ഖുറൈശി ഗോത്രങ്ങളും പങ്കെടുത്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പങ്കെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, പിന്നെ പിന്നെ എന്നെ ഇസ്ലാമിൽ, ഞാൻ മുസ്ലിമായി, പിന്നെ ഞാൻ നബിയായിരിക്കെ ഇസ്ലാമിലായിരിക്കെ അത്തരം ഒരു സന്ധിക്ക് വേണ്ടിയിട്ട് എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ അതിൽ പങ്കെടുക്കുമായിരുന്നു. കാരണം അത്രമാത്രം നല്ല ഒരു തീരുമാനമായിരുന്നു ആ മുസ്ലിമീങ്ങൾ അന്ന്, അവിശ്വാസികൾ അന്ന് എടുത്ത ആ ഒരു തീരുമാനം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് അന്ന് ആ ജാഹിലിയത്തിൽ പിന്നെ അവര് എടുത്ത ആ ഒരു കരാർ അക്രമികൾക്കെതിരിൽ കൈകോർത്തുകൊണ്ടുള്ളതായ ആ ഒരു ഉടമ്പടി കരാർ തീരുമാനം, അത് ലംഘിക്കുന്നതിനേക്കാൾ ഒരു ചുവന്ന ഒട്ടകം എനിക്ക് കിട്ടുകയാണ് അത് ലംഘിച്ചിട്ടുണ്ടെങ്കിൽ, ആ ചുവന്ന ഒട്ടകത്തേക്കാൾ എനിക്ക് ഇഷ്ടം അത് ലംഘിക്കാതിരിക്കലാണ്, മനസ്സിലായില്ല. അത് ആ അന്ന് ആ ചെയ്ത ഉടമ്പടി അത് കാത്തു സൂക്ഷിക്കലാണ് ഒരു ചുവന്ന ഒട്ടകം എനിക്ക് ലഭിക്കുന്നതിനേക്കാൾ ഇഷ്ടകരം എന്ന് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ കുറെ പിന്നെ ചെയ്തികൾ അവർക്കുണ്ടായിരുന്നു, കർമ്മങ്ങൾ അവർക്കുണ്ടായിരുന്നു. അതേപോലെ തന്നെ അവരിൽ ചിലർ പിന്നെ അതിഥികളെ സൽക്കരിക്കുന്നതിൽ, അതേപോലെ തന്നെ ഈ പിന്നെ കഷ്ടപ്പെടുന്ന ആളുകളെ സഹായിക്കുന്ന വിഷയത്തിൽ, അതേപോലെ തന്നെ പിന്നെ അബ്ദുല്ലാഹി ഇബ്നു ജുദാനിന്റെ സംഭവത്തിൽ കാണാം. ആയിഷ റളിയല്ലാഹു തആല റസൂലുള്ളയോട് ചോദിക്കുന്നുണ്ട്, അബ്ദുല്ലാഹി ഇബ്നു ജുദാൻ എന്ന് പറയുന്ന വ്യക്തി, അയാൾ മുശ്രിക്കായിരുന്നു, അവിശ്വാസിയായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് കുറെ നല്ല സേവനങ്ങളും പ്രവൃത്തികളുമുണ്ട്. അപ്പൊ അദ്ദേഹം പിന്നെ അയാൾ മുസ്ലിമാണതിന് മുമ്പ് മരണപ്പെട്ടിട്ടുണ്ട്, മുസ്ലിമാകുന്നതിന് മുമ്പ് മരണപ്പെട്ട്. അദ്ദേഹം ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഗോത്രക്കാരനാണ്, ബനൂ തൈം ഗോത്രക്കാരനാണ്, അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഗോത്രക്കാരനാണ് ബനൂ തൈം. അപ്പോ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് അവരെ കുറിച്ച് നല്ലോണം അറിയാം, അയാളെ കുറിച്ച് നന്നായിട്ട് അറിയാം. കാരണം പിന്നെ അവരുടെ ഒരു ബന്ധു കൂടിയാണ്, ആയിഷ റളിയല്ലാഹുവിന്റെ അൻഹയുടെ ഒരു ബന്ധു കൂടിയാണ്. അപ്പൊ ആയിഷമ്മ ചോദിക്കാണ്, റസൂലെ, അബ്ദുല്ലാഹി ഇബ്നു ജുദാൻ പിന്നെ എത്ര പിന്നെ നല്ലൊരു വ്യക്തിയായിരുന്നു, എത്ര അഗതികൾക്ക് അന്നം നൽകിയിട്ടുണ്ട്, അതേപോലെ അതിഥികളെ സ്വീകരിക്കുന്നതിൽ അദ്ദേഹം എത്ര പിന്നെ ഒരു മാതൃകയാണ്, അതേപോലെ പിന്നെ കഷ്ടപ്പാടുകളുടെയും ദുരിതങ്ങളുടെയും നാടുകളിൽ എത്ര പിന്നെ ക്ഷേമ പ്രവർത്തനങ്ങളാണ് അയാൾ നിർവഹിച്ചിട്ടുള്ളത്, അത് അയാൾക്ക് ഉപകരിക്കുമോ എന്ന് ചോദിക്കാണ്, അയാൾക്കത് ഉപകരിക്കുമോ എന്ന് ആയിഷ റളിയല്ലാഹു തആല എന്നെ ചോദിക്കാണ്. കാരണം മുസ്ലിം ആകാതെ മരിച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന, ആയിഷ, അയാൾ ഒരിക്കൽ പോലും റബ്ബി ഗഫർലി ഖതിയത്തി യൗമദ്ദീൻ, അന്ത്യനാളിൽ പഠിച്ചോനെ പാപം പൊറുക്കണമേ എന്ന് പറഞ്ഞാൽ അള്ളഹാനോട് ഒരു ദുആ ചെയ്യാത്ത മനുഷ്യനാണ്, എന്നാണ്, വിശ്വാസിയല്ല. അത് അയാൾക്ക് എങ്ങനെ ഉപകരിക്കാനാണ് എന്നാണ് പറഞ്ഞത്, അപ്പോ ഇങ്ങനെ നല്ല പിന്നെ പ്രവർത്തനങ്ങളുള്ള മനുഷ്യന്മാരെവിടെ ഉണ്ടായിരുന്നു? ജാഹിലിയത്തിലുണ്ടായിരുന്നു. ഇപ്പൊ ഹാത്തിമുത്തായി തയ്യ ഗോത്രക്കാരൻ, ഹാത്തിമുത്തായിയുടെ ഒക്കെ ചരിത്രത്തിൽ നമ്മൾ പിന്നെ വായിക്കുമ്പോൾ മഹാ പിന്നെ 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 കുറെ പിന്നെ പ്രവർത്തനങ്ങൾ. അതെങ്ങനെ? ഇപ്പോ ഒരിക്കൽ ഹാത്തിമുത്തായിന്റെ മകളൊരു പട്ടിനെ എറിയാണ്, അക്രമക്കുമുള്ള ഒരു പട്ടിനെ ഹാത്തിമുത്തായിന്റെ മകൾ എറിയുമ്പോ ഹാത്തിമുത്തായി മകളോട് പറയാണ്, മകളെ ആ പട്ടിനെ നീ എറിയല്ലേ, അപ്പൊ എന്താ വാപ്പ? ആ പറയാണ്, ആ പട്ടിക്ക് എന്നോട് എനിക്കൊരു ബാധ്യത ഉണ്ട്, ആ പട്ടിനോട് എനിക്കൊരു ബാധ്യത ഉണ്ട്. എന്താ ബാധ്യത? പിന്നെ യാത്രാ സംഘങ്ങൾ പോകുമ്പോ ആ പട്ടിയാണ് എനിക്ക് വിവരം തരല്, ഇങ്ങനെ ഒരു യാത്രാ സംഘം പോകുന്നുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ആ യാത്രാ സംഘത്തെ ഒന്നാമായിട്ട് കൊണ്ടുവന്നിട്ട് അവർക്ക് ആ സൽക്കാരം, വിരുന്ന്, അവർക്ക് സേവനം, സഹായം ഞാൻ ചെയ്യുമായിരുന്നു. അപ്പോ ഒരു യാത്രാ സംഘം പോകുന്നുണ്ട്, നിങ്ങൾക്ക് അവരെ സൽക്കരിക്കുവാൻ ഒരവസരമാണ് എന്നുള്ളത് എന്നെ അറിയിക്കണത് ആരാ? ഈ പട്ടിയാണ്. അതുകൊണ്ട് അതിനോട് എനിക്കൊരു ബാധ്യത ഉണ്ട്, നീ പട്ടിനെ അറിയല്ലേ എന്ന് ഹാത്തിമുത്തായി മകളോട് പറയുമായിരുന്നു എന്ന് മനസ്സിലായി. അപ്പോ പിന്നെ അങ്ങനത്തെ പിന്നെ കുറെ പ്രവർത്തനങ്ങൾ മുശ്രിക്കുകളായ ആളുകൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും എന്തല്ല, വിശ്വാസത്തിന്റെ മേൽവിലാസത്തിലല്ല, ഈമാനികമായ ഒരു അടിത്തറയിൽ നിന്നുകൊണ്ടല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, അല്ലദീന കഫറു വസദ്ദു അൻ സബീലില്ലാ അദല്ല അഅമാലഹും. അല്ലാഹു അവരുടെ അമലുകളെ അത് പാഴാക്കിയിരിക്കുന്നു, നിഷ്ഫലമാക്കിയിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഖദിംന ഇലാ മാ അമിലു മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ. വഖദിംന ഇലാ മാ അമിലു മിൻ അമലിൻ, അവർ അവിശ്വാസികൾ ചെയ്ത അമലുകളിലേക്ക് അല്ലാഹു തിരിയും, എന്നിട്ട് ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ, അതിനെ അല്ലാഹു സുബ്ഹാനഹു തആല പൊടിയാക്കി ധൂളിയാക്കി പറത്തും എന്നാണ്. അത് അവർക്ക് ഫലം ചെയ്യൂല, കാരണം അവർ കുഫറിലാണ്, അള്ളാഹുന്റെ മാർഗത്തെ തൊട്ട് വിലങ്ങി മറ്റുള്ളവരെ വിലക്കിയാണ് അവരുള്ളത് എന്നുള്ളതാണ്. അതാ വിശ്വാസികളുടെ വിഷയം. അള്ളാഹു അവിശ്വാസികളെ കുറിച്ച് പറഞ്ഞ് പിന്നെ ഇനി വിശ്വാസികളെ കുറിച്ച് പറയുന്നു. വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത് വആമനു ബിമാ നുസ്സില അലാ മുഹമ്മദിൻ വഹുവൽ ഹഖ്ഖു മിർ റബ്ബിഹിം കഫറ അൻഹും സയ്യിആത്തിഹിം വഅസ്ലഹ ബാലഹും. ഈ സൂറത്തിന്റെ ഒരു പ്രത്യേകത എന്താ? മറ്റു സൂറത്തുകളിൽ നിന്ന് ഭിന്നമായിട്ട് ഘടനാപരമായിട്ട് ഇതൊരു വ്യത്യാസമല്ലേ? എല്ലാം മീമിൽ അവസാനിക്കണമെന്നില്ല, ചിലതൊക്കെ ഹാലൊക്കെ അവസാനിക്കണുണ്ട്. പക്ഷെ അതിന്റെ പിന്നെ ആ ഇത് തുടക്കവും അതേപോലെ തന്നെ ആയത്തുകളുടെ അവസാനമൊക്കെ അല്ലേ, പലതൊക്കെ ബമീറിലാണ്, പല ആയത്തുകളും ബമീറിലാണ് അവസാനിക്കുന്നത്. ഹും അതേപോലെ തന്നെ ഹ എന്ന് തുടങ്ങി ബമീറിലാണ് അവസാനിക്കുന്നത്. വല്ലദീനാമനു, എന്താ വല്ലദീനാമനു? വിശ്വസിച്ചവർ, അവിശ്വസിച്ചവരെ കുറിച്ച് പറഞ്ഞതിന് ശേഷം പിന്നെ വിശ്വാസികളെ കുറിച്ച് പറയണം. വല്ലദീന ആമിനു, വിശ്വസിച്ചവർ, വഅമിലു അസ്സാലിഹാത്ത്, എന്താ വഅമിലു അസ്സാലിഹാത്ത്? സുഹൃതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ, വഅമിലു അവർ പ്രവർത്തിച്ചു, അസ്സാലിഹാത്ത് അൽ അഅമാൽ അസ്സാലിഹാത്ത്, സൽ പ്രവർത്തികൾ, സൽ പ്രവർത്തികൾ, സൽ പ്രവർത്തികൾ അനുഷ്ഠിക്കുകയും ചെയ്തവർ. വഅമനു ബിമാ നുസ്സില അലാ മുഹമ്മദിൻ, വഅമനു അവർ വിശ്വസിക്കുകയും ചെയ്തു, ബിമാനുസ്സില അലാ മുഹമ്മദിൻ, ബിമാനുസ്സിൽ എന്നാണ് അവതരിപ്പിക്കപ്പെട്ടത്. ആമനു ബി ആണ്, ആമനു ബി എന്ന് പറയുമ്പോ അഖറു എന്നുള്ള അർത്ഥമാണ്, വിശ്വസിച്ച് അംഗീകരിക്കുക, വിശ്വസിച്ച് അംഗീകരിക്കുക. ഈ ആമന ബി എന്ന് പറയുമ്പോ തസ്ദീഖുണ്ട്, തസ്ബീഖുണ്ട്. തസ്ദീഖാണ് സത്യപ്പെടുത്തൽ, തസ്ബീഖ് പറഞ്ഞാല് പ്രയോഗവൽക്കരിക്കൽ, പ്രയോഗവൽക്കരിക്കൽ. സത്യപ്പെടുത്തേണ്ടതിനെ സത്യപ്പെടുത്തുക, പ്രയോഗവൽക്കരിക്കേണ്ടതിനെ പ്രയോഗവൽക്കരിക്കുക. കേവലം സത്യപ്പെടുത്തിയാൽ പോരാ, പിന്നെയോ നബിസല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നതിൽ സത്യപ്പെടുത്തേണ്ടതുണ്ട്, മനസ്സിലായല്ലേ? വിശ്വാസ കാര്യങ്ങൾ അത് നമ്മൾ സത്യപ്പെടുത്തണം. പിന്നെ നബിസല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നതിൽ എന്തുണ്ട്? പ്രയോഗവൽക്കരിക്കേണ്ടതുണ്ട് അല്ലേ, പ്രയോഗവൽക്കരിക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് നബിയിലുള്ള വിശ്വാസം, നബിസല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നതിലുള്ള വിശ്വാസം. അപ്പൊ വആമനു, വിശ്വസിച്ച് അംഗീകരിക്കുകയും ചെയ്തു, ബിമാ നുസ്സില അലാ മുഹമ്മദിൻ, മുഹമ്മദ് സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ടതിൽ. നുസ്ലമ അവതരിപ്പിക്കപ്പെട്ടു. മാ നുസ്ല അവതരിപ്പിക്കപ്പെട്ടത്, വആമനു ബിമാ നുസ്ൽ അവതരിപ്പിക്കപ്പെട്ടതിൽ അവർ വിശ്വാസമുള്ളവരാവുകയും അത് അംഗീകരിക്കുകയും ചെയ്തു. ആരാ മുഹമ്മദ്? മുഹമ്മദ് എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര്. മുഹമ്മദ്, അഹ്മദ് കഴിഞ്ഞ സൂറത്തിൽ നമുക്ക് വന്നില്ലേ? നമ്മൾക്ക് വന്നല്ലോ കഴിഞ്ഞ സൂറത്തിൽ. എങ്ങനെ വന്ന്? എങ്ങനെ വന്ന്? മുഹമ്മദുൻ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ റുഹമാഉ ബൈനഹും. നമ്മൾ പറഞ്ഞു മുഹമ്മദും അഹ്മദും ഒരു വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞു. ഇങ്ങനെ ഭാഷാ പണ്ഡിതന്മാർ അതിന്റെ പേരിന് പറയുമ്പോ ഒരു വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞു. എന്താ വ്യത്യാസം? മുഹമ്മദ് പറഞ്ഞാൽ എന്താ എന്താ കൂടുതൽ വാഴ്ത്തപ്പെടുന്നവൻ എന്ന ഒരാശയം മുഹമ്മദ്. അഹ്മദ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ വാഴ്ത്തപ്പെടുന്നവൻ, അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹുവിനെ വാഴ്ത്തുന്നവൻ എന്നർത്ഥമാണ് അഹമ്മദ് എന്നതും മുഹമ്മദ് തമ്മിലുള്ള വ്യത്യാസം. അത് ചില സൂക്ഷ്മ പിന്നെ പ്രയോഗമായിട്ട് ഭാഷയിൽ വിശദീകരിക്കപ്പെട്ടതാണ്. വആമനു ബിമാ നുസ്സിൽ അവതരിപ്പിക്കപ്പെട്ടതിൽ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്തു. ആരുടെ മേൽ? അല മുഹമ്മദ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ. വഹുവൽ ഹഖ്ഖു മിർ റബ്ബിഹിം, വഹുവ അത് അൽ ഹഖ്ഖു മിർ റബ്ബിഹിം, തങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ഹക്കാകുന്നു. ഹക്കാണ് സത്യം, ഉദ്ദേശം പറയും. ഈ വഹുവൽ ഹഖ്ഖു മിർ റബ്ബിഹിം എന്നുള്ളത് പിന്നെ ജുംല മുഅ്തരിദ എന്നതിന് പറയാം. وآمن بما نزل على محمد وهو الحق من ربهم كفر عنهم سيئاتهم وأصلح بالهم. എന്താ കഫറ അൻഹും? കഫറ എന്നാണ് അള്ളാഹു ദൂരപ്പെടുത്തി, മാപ്പാക്കി, പോക്കി, മായിച്ചു. കഫറ അൻഹും, അവരെ തൊട്ട് അള്ളാഹു മായിച്ചു. സയ്യാത്തിഹിം, അവരുടെ തിന്മകൾ. സയ്യാത്തിഹിം, അവരുടെ തിന്മകൾ. വഅസ്ലഹ, അള്ളാഹു സുബ്ഹാനഹു വതആല നന്നാക്കി. ബാലഹും, അവരുടെ അവസ്ഥ. അവസ്ഥ ബാലകും നമ്മൾ അവസ്ഥ, മനസ്സ് എന്നൊക്കെ അർത്ഥമുണ്ട്. ബാൽ നമ്മൾ മനസ്സ് എന്നർത്ഥത്തിൽ പറയും. അതേപോലെ ബാൽ നനഹാൽ അവസ്ഥ. അപ്പൊ ഇവിടെ വല്ലദീന ആമനു വആമില സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽപ്രവൃത്തികൾ അനുഷ്ഠിക്കുകയും ചെയ്തവർ. വആമനു ബിമാ നുസ്സില അലാ മുഹമ്മദീൻ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ അവതരിപ്പിക്കപ്പെട്ടത് വിശ്വസിച്ച് അംഗീകരിക്കുകയും ചെയ്തവർ. കഫറാനുഹും സയ്യാത്തിഹിം, അള്ളാഹു അവരുടെ തെറ്റുകൾ മായിച്ചിരിക്കുന്നു. വഅസ്ലഹ ബാലഹും, അള്ളാഹു അവരുടെ അവസ്ഥ നന്നാക്കിയിരിക്കുന്നു. അതിലെ ഇവിടെ നോക്കി, വല്ലദീന ആമനു വആമില സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സുഹൃതങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർ. വിശ്വസിക്കുകയും ചെയ്തത് നന്നായി. വിശ്വസിക്കുകയും ചെയ്തവർ എന്ന് പറഞ്ഞാൽ എന്തിലൊക്കെ വിശ്വസിക്കേണ്ടത്? എന്തെല്ലാം വിശ്വസിക്കേണ്ടത്? വിശ്വാസകാര്യങ്ങളിലാണ്. വിശ്വാസകാര്യങ്ങളാണ് എന്താ ഈമാൻ കാര്യങ്ങൾ? വിശ്വാസകാര്യങ്ങൾ എന്തൊക്കെ? അള്ളാഹുവിലുള്ള വിശ്വാസം, മലക്കുകളിലുള്ള വിശ്വാസം, കിതാബുകളിലുള്ള വിശ്വാസം, നബിമാരിലുള്ള വിശ്വാസം, അന്ത്യനാളിലുള്ള വിശ്വാസം, വിധിയിലുള്ള വിശ്വാസം. വിധിയിലുള്ള വിശ്വാസം അത് ഖൈറും ഷർറും അള്ളാഹുവിൽ നിന്ന് എന്നുള്ള വിധി വിശ്വാസം. ഇവിടെ നാലാമത്തേത് നബിമാരിലുള്ള വിശ്വാസമാണ് അല്ലെ? നബിമാരിലുള്ള വിശ്വാസമാണ്, കിതാബിലുള്ള വിശ്വാസമാണ്. നബിമാരിലുള്ള വിശ്വാസമാണ്, കിതാബിലുള്ള വിശ്വാസമാണ്. മൂന്നും നാലും അതാണിത്. വാമിനു ബിമാ നുസ്ദില അല മുഹമ്മദിൻ, മുഹമ്മദ് നബിയുടെ മേൽ അവതരിപ്പിക്കപ്പെട്ടതിൽ വിശ്വസിക്കുക അല്ലെ? അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിമാരിലെ അവസാനത്തെ കണ്ണിയാണ്. നബിമാരിലെ വിശ്വാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ട് വിശ്വസിക്കല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ പ്രവാചകനാണെന്ന് വിശ്വസിക്കലാണ്. അതേപോലെ തന്നെ കിതാബുകളിലുള്ള വിശ്വാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹു കിതാബുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്, അതിലേറ്റവും അവസാനത്തെ കിതാബ് വിശുദ്ധ ഖുർആനാണ്. വിശുദ്ധ ഖുർആൻ മറ്റു കിതാബുകളെ സത്യപ്പെടുത്തി അവതീർണമായിട്ടുള്ള കിതാബാണ് തുടങ്ങിയ വിശ്വാസമാണ് അല്ലെ? അപ്പൊ വല്ലദീന ആമനു എന്ന് പറഞ്ഞതിൽ ഇത് പെട്ട്, ഇത് പെട്ട്. പിന്നെ എന്തിനാണ് ആമനു ബിമാനസ് അല മുഹമ്മദ് എന്ന് വേറെ പറഞ്ഞത്? വല്ലദീന ആമനു വിശ്വസിച്ചവർ ആമിലു സ്വാലിഹാത്ത് സുഹൃതം അനുഷ്ഠിക്കുകയും ചെയ്തവർ. പിന്നെ ആമനു ബിമാനുസ്ദിൽ അല മുഹമ്മദിൻ, മുഹമ്മദ് നബിയിൽ അവതരിപ്പിക്കപ്പെട്ടതിൽ വിശ്വസിക്കുകയും ചെയ്തവർ എന്ന് പറഞ്ഞ്. അതെന്തിന്, എന്തിനാ പ്രത്യേകം അതെടുത്തു പറഞ്ഞത്? അത് പ്രത്യേകം എടുത്തു പറയാൻ കാരണം മദീനയിലുള്ള, മദീനയിലാണ് ഈ സൂറത്തിന്റെ അവതീർണത. നിസ്ലാ സ്വലാം തങ്ങളുടെ മദീന കാലഘട്ടത്തിലാണ് ഈ സൂറത്തിന്റെ അവതീർണത. മദീനയിലുള്ള യഹൂദന്മാർ ജൂതന്മാർ അവർ തങ്ങൾ വിശ്വാസികളാണെന്ന് പറയുന്നവരാണ്, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരെന്ത് ജലിപ്പിക്കുന്നവരാണ്, അവര് സുഹൃതങ്ങൾ അനുഷ്ഠിക്കുന്നു എന്ന് പറയുന്നവരാണ്. പലരും അവർക്ക് വിശ്വാസമുണ്ട്, പലരും അവർക്ക് സൽപ്രവൃത്തികളുണ്ട്. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ടുണ്ട് എങ്കിൽ പിന്നെ അവരുടെ വിശ്വാസം പൂർണ്ണമാണെങ്കിൽ എന്ത് വേണം? അവര് മൂസാ നബിയിൽ മാത്രം വിശ്വസിച്ചാൽ പോരാ, പിന്നെയോ? മൂസാ നബിയിൽ വിശ്വസിച്ചവർ, ഈസാ നബിയിൽ വിശ്വസിച്ചവർ, അവർ വിശ്വാസികളാണെങ്കിൽ ആരിൽ കൂടി വിശ്വസിക്കണം? മുഹമ്മദ് നബിയിൽ വിശ്വസിക്കണം, മുഹമ്മദ് നബിയിൽ അവതീർണമായ വിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കണം, വിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കണം. അപ്പൊ തങ്ങൾ വിശ്വാസികളാണ് എന്ന് ജൂത ക്രൈസ്തവർ പറഞ്ഞതുകൊണ്ട് കാര്യമല്ല. ഞങ്ങൾ യഹോവയിൽ വിശ്വസിക്കുന്നു, കർത്താവായ പിന്നെ അള്ളാഹുവിൽ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്ന് അവർ ജലിപ്പിച്ചത് കൊണ്ട് കാര്യമല്ല. ഞങ്ങൾ തൗറാത്തിൽ വിശ്വസിക്കുന്നു, ഇഞ്ചിയിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമല്ല. പിന്നെയോ? തൗറാത്തിൽ വിശ്വസിക്കുന്നവർ, ഇഞ്ചിയിൽ വിശ്വസിക്കുന്നവരിൽ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർ, അവർ ആരെ കൂടി വിശ്വസിക്കണം? വാമനു ബിമാനുസ്ദിലാല മുഹമ്മദ്, മുഹമ്മദ് നബിയിൽ വിശ്വസിക്കണം, മുഹമ്മദ് നബിയുടെ മേൽ അവതരിപ്പിക്കപ്പെട്ട കിതാബിലും വിശ്വസിക്കണം. അപ്പോഴേ അവർ വിശ്വാസികളാവുള്ളൂ. ആ ഇല്ലെങ്കിൽ അവരെവിടെ തന്നെയുള്ളത്? അല്ലദീനാമനു വസദ്ദുആൻ സബീലില്ലാ, അല്ലദീന കഫറു വസദ്ദുആൻ സബീലില്ലാ. അതുകൊണ്ടാണ് ഇവിടെ വാമനു ബിമാനുസ്ദിലാല മുഹമ്മദിൻ എന്നുള്ളത് പ്രത്യേകം എടുത്തു പറഞ്ഞത്. വഹുവൽ ഹഖ്ഖു മിർ റബ്ബിഹി, എന്താ മുഹമ്മദ് നബിയുടെ മേൽ അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടത് അവരുടെ റബ്ബിൽ നിന്നുള്ള ഹക്കാകുന്നു, യാഥാർത്ഥ്യമാകുന്നു, സത്യമാകുന്നു. ഇതിന് ജുംല മുഅ്തരിദ എന്ന് പറയാൻ കാരണം, ഇപ്പൊ നമ്മളൊരു വാചകം എഴുതുമ്പോ രണ്ട് വരട്ടിട്ട് അതിനടിയിൽ എന്ത് ചെയ്യും? ഇപ്പൊ തൊട്ട് മുമ്പ് പറയപ്പെട്ടതിനൊരു വിശദീകരണം എന്നോണം ഒരു വാചകം പറയും. അതാണ് ജുംല മുഅ്തരിദ. ഇവിടെ വല്ലദീന ആമനു ആമിലു സ്വാലിഹാത്തി ആമനു ബിമാനുസ്ദിൽ അല മുഹമ്മദിൻ, അതിന്റെ ഖബറാണ് കഫറ അൻഹും സയ്യാത്തി, അവരുടെ പാപങ്ങൾ അള്ളാഹു അവർക്ക് മായിച്ചിരിക്കുന്നു, വസ്ലഹബാലും അവരുടെ അവസ്ഥ അള്ളാഹു അവർക്ക് നന്നാക്കിയിരിക്കുന്നു. മനസ്സിലായി? അപ്പൊ അതിനടിയിൽ മാനുസ്ദിൽ അല മുഹമ്മദ് അതിനെ കുറിച്ച് അള്ളാഹു ഒരു ജുംല പറയണം, ഒരു വിഷയം പറയണം, കാര്യം പറയണം. അതെന്താണ്? വഹുവൽ ഹഖു മിർ റബ്ബിഹിം, അവരുടെ റബ്ബിൽ നിന്നുള്ള ഹക്കാകുന്നു മാനുസ്ദിൽ അല മുഹമ്മദ്, മാനുസ്ദിൽ അല മുഹമ്മദ്. അതിനാണ് ഈ ജുംല മുഅ്തരിദ എന്ന് അറബിയിൽ പറയും. എനിക്ക് എന്റെ മലയാളം എന്റെ മനസ്സിൽ ഇപ്പോൾ ഓർമ്മയിൽ വരുന്നില്ല. ജുംല മുഅ്തരിദ എന്നതിന് പറയാം. അവിശ്വസിച്ചവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ തടഞ്ഞവർ, അവരുടെ അമലുകൾ അള്ളാഹു എന്ത് ചെയ്തു? പാഴാക്കി, അള്ളാഹു പാഴാക്കി, നിഷ്ഫലമാക്കി. എന്നാൽ വിശ്വസിച്ചവർ, സുഹൃതങ്ങൾ അന്വേഷിച്ചവർ, മുഹമ്മദ് നബിയുടെ മേൽ അവതരിപ്പിക്കപ്പെട്ടത് വിശ്വസിച്ച് അംഗീകരിച്ചവർ, അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവരുടെ ഗതകാലങ്ങളിലെ തിന്മകളെ മായിച്ചു. ഇസ്ലാം സ്വീകരിക്കുന്നതോടുകൂടി എന്തായി? അവർ ഇസ്ലാം സ്വീകരിക്കുന്നതോടുകൂടി എന്തായി? വിശ്വസിക്കുന്നതോടുകൂടി അവര് അവരുടെ തെറ്റുകൾ, ജാഹിലിയത്തിലെ വീഴ്ചകൾ, കുറവുകൾ അത് എന്ത് ചെയ്യും? അള്ളാഹു സുബ്ഹാനഹു വതാല അത് മായിച്ചു, മാപ്പാക്കി. പിന്നെ അസ്ലഹ ബാലഹും, അവരുടെ അവസ്ഥ അള്ളാഹു സുബ്ഹാനഹു വതാല നന്നാക്കുകയും ചെയ്തു. അവരുടെ അവസ്ഥ, ജാഹിലി മാലിന്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതാല അവരിൽ നിന്ന് പോക്കി, അവർക്ക് ധന്യമായ അനുഗ്രഹീതമായ സൗഭാഗ്യ ജീവിതം അള്ളാഹു സുബ്ഹാനഹു വതാല അവർക്ക് കനിയുകയും ചെയ്തു. ഇവിടെ അസ്ലഹ ബാലഹും എന്ന് പറഞ്ഞാൽ ബാൽ എന്നതിന് അവസ്ഥ എന്നും അതേപോലെ തന്നെ ഖൽബ് എന്നൊക്കെ അർത്ഥമുണ്ട്, മനസ്സിലെ ഹാൽ എന്നർത്ഥമുണ്ട്, അതേപോലെ ഖൽബ് എന്നർത്ഥമുണ്ട്. ഖൽബ് ജാഹിലിയത്തിന്റെ കുഫറിൽ ബൗദ്ധിക വിശ്വാസികൾ കഴിഞ്ഞിരുന്ന കാലഘട്ടത്തിൽ അവരുടെ ബാൽ, അവരുടെ അവസ്ഥ വളരെ മോശമാണ്, വളരെ മോശമാണ്. അറേബ്യൻ ഉപദ്വീപ് ഒരു ഉദാഹരണം എടുത്താൽ മതി, അല്ലെങ്കിൽ മക്കയുടെ അന്നത്തെ ഭൗതിക സാഹചര്യം ഒരു ഉദാഹരണം എടുത്താൽ മതി, അറേബ്യൻ ഗോത്രങ്ങളെ ഒരു ഉദാഹരണമായിട്ട് എടുത്താൽ മതി. അവർ കുഫറിൽ കഴിഞ്ഞിരുന്ന ആ കാലഘട്ടത്തിൽ അവര് പിന്നെ കുടുംബപരമായി, അതേപോലെ തന്നെ സാമൂഹികമായി, സാമ്പത്തികമായി ഒക്കെ വളരെയധികം ജീർണതയിലായിരുന്നു, വളരെയധികം ജീർണതയിലായിരുന്നു, വളരെ മോശമായ അവസ്ഥയായിരുന്നു കളിയാടിയിരുന്നത്. അന്ധവിശ്വാസങ്ങൾ, അതേപോലെ തന്നെ അധാർമികത, അത് കളിയാടിയിരുന്ന ഒരു നാടായിരുന്നു അന്ന് ഈ അറേബ്യൻ ഉപദ്വീപ്. അറേബ്യൻ ഉപദ്വീപ് ഇസ്ലാം സ്വീകരിക്കുന്നതോടുകൂടിയിട്ടാണ് അവരുടെ അവസ്ഥയെ അള്ളാഹു സുബ്ഹാനഹു വതആല നന്നാക്കിയത്, അവരുടെ അവസ്ഥ അള്ളാഹു സുബ്ഹാനഹു വതആല നന്നാക്കിയത്. അതുകൊണ്ടാണ് മുസ്ലിമീങ്ങളായവർ പിന്നെ ഇപ്പൊ ജാഫർ ബിൻ അബി താലിബും കൂട്ടരൊക്കെ ഹബശീനയിലേക്ക് ഹിജറ പോയപ്പോ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾ മുഹമ്മദിൽ വിശ്വസിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ജാഹിലിയത്തിൽ ഇന്നതായിരുന്നു, ജാഹിലിയത്തിൽ ഞങ്ങൾ ഇന്നതായിരുന്നു, ഞങ്ങൾ മദ്യപിക്കുമായിരുന്നു, ഞങ്ങൾ വ്യഭിചരിക്കുമായിരുന്നു, ഞങ്ങൾ വിഗ്രഹപൂജകരായിരുന്നു, ഞങ്ങൾ പിള്ളിൽ പിന്നെ പിന്നെ കുലീനർ, താഴേക്കിടയിലുള്ളവരെ തിന്നവരായിരുന്നു, ചൂഷണം ചെയ്യുന്നവരായിരുന്നു എന്നർത്ഥത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു അരാജകത്വം കളിയാടുന്ന ഒരു നാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ അവസ്ഥ വളരെ മോശമാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല വിശ്വസിച്ച് സുഹൃദം അനുഷ്ഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അസ്ലഹ ബാലഹു, അവരുടെ അവസ്ഥ അള്ളാഹു നന്നാക്കിയിരിക്കുന്നു. ആ തുമ്മി കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മൾ അൽഹംദുലില്ലാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇർഹമുക്കല്ലാ എന്ന അയാൾക്കുള്ള തിരിച്ചുള്ള പ്രാർത്ഥനയിൽ യഹ്ദീകുമുല്ലാഹു വയുസ്ലിഹു ബാലകും, അള്ളാഹു നിങ്ങളുടെ ബാൽ നന്നാക്കട്ടെ എന്നാണ്, ബാൽ എന്ന അവസ്ഥ നന്നാക്കട്ടെ. അതേപോലെ മനസ്സിന്റെ അവസ്ഥ, മനസ്സ് ബാലെന്ന് പറയും എന്തിന്, പിന്നെ മനസ്സിന് കൽബിന് പറയും, അവരുടെ കൽബിനെ അള്ളാഹു നന്നാക്കിയിരിക്കുന്നു. ആ അർത്ഥവും ഇവിടെ പറയപ്പെട്ടിട്ടുണ്ട്. ഇസ്ലാം സ്വീകരിക്കുന്നതോടുകൂടി തെറ്റുകൾ അള്ളാഹു പൊറുക്കും, ഗതകാലങ്ങളെ പൊറുക്കും. അതുകൊണ്ടാണ് അംറു ബിൻ ആസ് റളിയല്ലാഹു തആല ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടിട്ട് വന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക്. അപ്പൊ റസൂലുള്ളാഹിനോട് പറയാണ്, അംറു റസൂലെ ഉബ്സുതി യമീനക, നിങ്ങളുടെ കൈ നീട്ടു. അപ്പൊ റസൂലിന്റെ കൈ നീട്ടി. അപ്പോ പിന്നെ അംറു റളിയല്ലാഹു അൻഹു തന്റെ കൈ റസൂലുള്ളാന്റെ കയ്യിൽ വെച്ച് വെച്ചിട്ട് റസൂലുള്ളാഹിനോട് പറയണം, അഷ്തരിത്ത്, എനിക്ക് നിങ്ങളോടൊരു ഷർത്ത് വെക്കാനുണ്ട്, ബയ്യത്ത് ചെയ്യുന്നതിന് മുമ്പ് ഷർത്ത് വെക്കാനുണ്ട്. അപ്പൊ റസൂലുള്ള പറയാണ്, എന്താണ് നിങ്ങൾക്ക് ഷർത്ത്? അപ്പൊ പറയാണ്, പിന്നെ എനിക്ക് വെക്കാനുള്ള ഷർത്ത് അയ്യഫുർ അലി റബ്ബി, എന്റെ റബ്ബ് എനിക്ക് പുറത്തു തരണം എന്നാണ്. അപ്പോ അംറു ബിൻ ആസ് അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു ജാഹിലിയത്തിലായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചെയ്ത, മുസ്ലിമീങ്ങളോട് ചെയ്ത, അതേപോലെ ഇസ്ലാമിനോട് ചെയ്ത കുറെ അന്യായങ്ങളാണ്, അന്യായങ്ങളാണ്. അതിൽ ചിലതൊക്കെ കടുത്ത അന്യായം, അംറിൽ നിന്ന് വന്ന, അംറു ബിൻ ആസിൽ നിന്ന് വന്ന കടുത്ത അന്യായമാണ്. ഈ ബനു ജമഹ് ഗോത്രം, അതേപോലെ തന്നെ ബനു സഹം ഗോത്രം, ഇവരൊക്കെ ഖുറൈശി ഗോത്രങ്ങളിൽ പിന്നെ വളരെ രൂക്ഷമായിട്ടായിരുന്നു. ബനു മഹ്സൂം, അബൂ ജഹലിന്റെ ഗോത്രം, ബനു മഹ്സൂം എന്നാണ് അബൂജഹലിന്റെ ഗോത്രം, ബനു മഹ്സൂം, അബൂജഹൽ, ഖാലിദ്, അതേപോലെ തന്നെ അൽ വലീദ് ബിൻ അൽ മുഹീർ, അൽ മഹ്സൂം, ഇവരുടെയൊക്കെ ഗോത്രമാണ് ബനു മഹ്സൂം. അതേപോലെ ബനു സഹം ഗോത്രം, പിന്നെ ബനു സഹം ഗോത്രമാണ് അംറു ബിലാസിന്റെ ഗോത്രം. പിന്നെ അതേപോലെ ബനു ജമഹ്, ഉമയ്യ ഇബ്നു ഖലഫ്, ഉബൈ ഇബ്നു ഖലഫ്, ഇവരുടെയൊക്കെ ഗോത്രമാണ് ബനു ജമഹ്. ഇവരൊക്കെ കൊടിയ ശത്രുക്കളാണ്. ആരോട്? ബനു ഹാഷിമിനോട്, ബനു ഹാഷിമിനോട് പ്രത്യേകിച്ച്. ഈ ഭയങ്കര ഫൈറ്റിലാണ് നബ്സലാസ്ലം മതങ്ങൾ. ആരിലുള്ളത്? ബനു ഹാഷിമിലാണ്. അപ്പോ അതൊന്നുകൂടി വാശിയായി. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ശത്രുത അവർ നല്ല രൂക്ഷമാക്കി. പിന്നെ മുസ്ലിമീങ്ങളോടും ഇസ്ലാമിനോടും ശത്രുത. അംറു ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു പിന്നെ ആ ശത്രുതയിൽ വളരെ കടുത്ത ഒരു സ്വഭാവക്കാരനായിരുന്നു, നല്ല രൂക്ഷമായിട്ടായിരുന്നു പെരുമാറിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഹബശീനയിലേക്ക് ഹിജറ പോയ മുസ്ലിമീങ്ങളെ ആലോചിച്ച് നോക്കി, ഹിജറയുടെ അഞ്ചിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്ലിമീങ്ങളോട് പറയാണ്, മക്കയിൽ ഇസ്ലാം അനുസരിച്ചുള്ള ഒരു ജീവിതം അസാധ്യമെന്നൊരു അവസ്ഥ ഉണ്ടായി, അസാധ്യമെന്നൊരവസ്ഥ ഉണ്ടായി. അപ്പൊ റസൂലുള്ള പറയാണ്, ഹബശീനയിൽ ഒരു നല്ല രാജാവുണ്ട്, നീതിമാനായ രാജാവ്, നിങ്ങൾ അങ്ങോട്ട് പലായനം ചെയ്തോളൂ, അയാളുടെ അടുക്കൽ നിങ്ങൾക്ക് നിർഭയത്വം കിട്ടും, അയാളുടെ അടുക്കൽ ഒരാളും അക്രമത്തിന് വിധേയനാകൂല എന്ന് ഹബശീനയിലെ രാജാവിനെ കുറിച്ച് റസൂലുള്ള പറയുമ്പോഴാണ് മുസ്ലിമീങ്ങൾ എന്ത് ചെയ്യുന്നത്, ഹബശീനയിലേക്ക് ഹിജറ പോണത്. ഹബശീനയിലേക്ക് ഹിജറ പോയ ആദ്യം നമ്മളിവിടെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ല, ആ ആളുകളുടെ പിന്നാലെ പോയിട്ട് അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു പോയിട്ട് എന്ത് ചെയ്യാണ്, ആ രാജാവിനെ പ്രലോഭിപ്പിച്ച് പ്രീണിപ്പിച്ച് പ്രലോഭിപ്പിച്ച് മുസ്ലിമീങ്ങൾക്കെതിരിൽ ഇളക്കി വിടാൻ വേണ്ടിയിട്ട് പണിയെടുത്തു. മനസ്സിലായത്? അപ്പൊ അത്രമാത്രം എന്തെത്തിയിട്ടുണ്ട്? അമ്രബിനാസ് റളിയല്ലാഹുവിന്റെ ദ്രോഹം പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, റസൂലെ എനിക്ക് അള്ളാഹു ഇന്നലകളെ എന്ത് ചെയ്യണം, പുറത്തു തരണം. ആ ഒരു ഷർത്തിൽ ഞാൻ നിങ്ങൾക്ക് ഇസ്ലാമിന് ബൈഅത്ത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, യാ അം അമാ താരിഫ് ഔ അമാ താലം അന്നൽ ഇസ്ലാമ മാ യഹ്ദി മുഖബലഹു. അമ്ര, നിങ്ങൾക്കറിയില്ലേ ഇസ്ലാം സ്വീകരിക്കുന്നതോടുകൂടി ഇസ്ലാം അതിനു മുമ്പുള്ള തെറ്റുകളെ ഇല്ലാതാക്കുമെന്ന്, പോക്കുമെന്ന്. മനസ്സിലായോ? അപ്പൊ ഇവിടെ പിന്നെ അതാണ് ഇവിടെ കഫറ അൻഹും സയ്യാത്തിഹിം വ അസ്ലഹ ബാലഹും എന്ന് പറഞ്ഞു. അടുത്തായിട്ട് എന്താണ്? ദാലിക ബി അന്നല്ലദീന കഫറു തബഉൽ ബാത്തിൽ വ അന്നല്ലദീന ആമനു തബഉൽ ഹഖ് മിർ റബ്ബിഹിം കദാലിക യദ്രിബു അല്ലാഹു ലിന്നാസി അംസാലഹും. ദാലിക, ദാലിക എന്ന് പറഞ്ഞാൽ അത്, ബിഅന്ന അല്ലദീന കഫറു, അല്ലദീന കഫറു അവിശ്വസിച്ചവർ, അന്നല്ലദീന കഫറു തീർച്ചയായും അവിശ്വസിച്ചവർ, ബസബബിയ കാരണം എന്നർത്ഥത്തിൽ, ഇത്തബഉ അവർ പിൻപറ്റി, അൽ ബാത്തിൽ ബാത്തിൽ അസത്യം, അസത്യം, ബിഅന്ന അല്ലദീന കഫറു തബഉൽ ബാത്തിൽ അവിശ്വസിച്ചവർ ബാത്തിൽ പിന്തുടർന്നു എന്നത് കാരണത്താലാണത്, എന്നത് കാരണത്താലാണ് അത്, ദാലിക അത്, ബി അന്നല്ലദീന കഫറു തബഉൽ ബാത്തിൽ അവിശ്വസിച്ചവർ ബാത്തിലിനെ തുടർന്നു എന്നത് കാരണത്താലാണ്, എന്നത് കാരണത്താലാണ് അത് എന്ന് പറഞ്ഞാൽ, ഈ ദാലിക എന്ന് പറഞ്ഞാൽ എന്ത്, അത് എന്ന് പറഞ്ഞാൽ അവിശ്വാസികളുടെ അമാലിനെ അള്ളാഹു പാഴാക്കിയത്, നിഷ്ഫലമാക്കിയത്, അവിശ്വാസികളുടെ അമലുകൾ അള്ളാഹു സുബ്ഹാനഹു വതാല നിഷ്ഫലമാക്കിയത് അവർ ബാത്തിൽ അനുധാവനം ചെയ്തു എന്നത് കാരണത്താലാണ്. വഅന്നല്ലദീന ആമനു, എന്താ വഅന്നല്ലദീന ആമനു, തീർച്ചയായും വിശ്വസിച്ചവർ, ഇത്തബഉൽ ഹഖ് അവർ ഹഖിനെ പിന്തുടർന്നു, എവിടുന്നുള്ള ഹഖിനെ, മിർ റബ്ബിഹിം തങ്ങളുടെ റബ്ബിൽ നിന്നുള്ള, തങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ഹക്കിനെ വിശ്വസിച്ചവർ പിന്തുടരുകയും ചെയ്തു എന്നത് കാരണത്താലുമാണ് ദാലിക് അത്. ഏത്, ഏത്, അസ്ലഹ ബാലഹും, വിശ്വാസികളുടെ ബാലിനെ അള്ളാഹു ഇസ്ലാഹ് ചെയ്തു, വിശ്വാസികളുടെ മുഅ്മിനീങ്ങളുടെ ബാലിനെ അവസ്ഥ അള്ളാഹു ഇസ്ലാഹ് ചെയ്തു, കാഫിരീങ്ങളുടെ അഅ്മാലിനെ അള്ളാഹു ഇഹ്ബാത്ത് ചെയ്തു, നിഷ്ഫലമാക്കി. അതാണ് ഇവിടെ ദാലിക്, വിശ്വാസികളുടെ അമലുകളെ അവസ്ഥകളെ അള്ളാഹു നന്നാക്കി, അവിശ്വാസികളുടെ അമലുകളെ അള്ളാഹു സുബ്ഹാന നിഷ്ഫലമാക്കി. അത് എന്തുകൊണ്ടാണ്? ബി അന്നല്ലദീന കഫറുത്തബഉൽ ബാത്തിൽ അവിശ്വാസികൾ ബാത്തിലിനെ പിന്തുടർന്നു, വ അന്നല്ലദീന ആമനുത്തബഉൽ ഹഖ് വിശ്വാസികൾ ഹഖിനെ പിന്തുടർന്നു എന്നത് കാരണത്താലാണ്. അതാണ് ബാത്തിൽ എന്ന് പറഞ്ഞാൽ എന്താ? ബാത്തിൽ എന്ന് പറഞ്ഞാൽ കുഫറും കുഫറും കുഫറിനെ തുടർന്നുള്ള ചെയ്തികളും, ഹഖ് എന്ന് പറഞ്ഞാൽ ഈമാനും അമലും സാലിഹ് സൽപ്രവൃത്തിയും. മനസ്സിലായി? അതാണ് അവിടെ ഉദ്ദേശം. ബാത്തിൽ കൊണ്ട് ഉദ്ദേശം കുഫറാണ്, കുഫറിനെ തുടർന്നുള്ള പ്രവൃത്തികളാണ്. ഹഖ് എന്ന് പറഞ്ഞാൽ ഈമാനാണ്, ഈമാനനുസരിച്ചുള്ള സൽ പ്രവൃത്തികളാണ്. അവിശ്വാസികൾ ബാത്തിലിനെ അനുധാവനം ചെയ്തു, വിശ്വാസികൾ തങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ഹക്കിനെ അനുധാവനം ചെയ്തു. അതിനാലാണ് അള്ളാഹു സുബ്ഹാനഹു വതാല വിശ്വാസികളുടെ മാൽ നന്നാക്കി, അവിശ്വാസികളുടെ അമാൽ പാഴാക്കി, അവിശ്വാസികളുടെ അമാല് പാഴാക്കി. എന്നിട്ട് അല്ല പറയാണ്, കദാലിക് يضرب الله للناس امثالهم كذلك ഇപ്രകാരം, ഇതുപോലെ, يضرب الله الله يضرب എന്ന് പറഞ്ഞാൽ യുബയ്യിൻ, വ്യക്തമാക്കും, വ്യക്തമാക്കും. അവിടെ ബറബ എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കും. ബറബൽ മസൽ എന്ന് പറഞ്ഞാൽ ഉദാഹരണം, വ്യക്തമാക്കുക, വിശദീകരിക്കുക എന്നുള്ളതാണ്. യദ്രിബു, ഇവിടെ യദ്രിബു എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും യദ്രിബുവിനെ അടിച്ചു എന്നല്ല അർത്ഥം. ദറബ കുറേ അർത്ഥങ്ങളുടെ ഒരു പദമാണ്. ദറബ അടിച്ചു എന്നർത്ഥമുണ്ട്, വിശദീകരിച്ചു എന്നർത്ഥമുണ്ട്, സഞ്ചരിച്ചു എന്നർത്ഥമുണ്ട്, പല അർത്ഥങ്ങളുണ്ട്. കദാലിക്ക് ഇതുപോലെ യദ്രിബുന്ന അല്ലാഹു വിശദീകരിക്കും, ലിന്നാസ് ജനങ്ങൾക്ക, അംസാലഹും അവരുടെ മസലുകളെ, അംസാൽ എന്ന് പറഞ്ഞാൽ ആ ഉദാഹരണങ്ങൾ, അതിന്റെ നേരിട്ടർത്ഥം ഉദാഹരണങ്ങൾ. ഇവിടെ ഉദ്ദേശം അവരുടെ അംസാൽ എന്ന് പറഞ്ഞാൽ അവരുടെ അഹ്വാൽ, അവസ്ഥകൾ, സ്ഥിതിഗതികൾ, സ്ഥിതിഗതികൾ. അംസാലഹും എന്ന് പറഞ്ഞാൽ ഉദാഹരണങ്ങൾ എന്നാണ് അർത്ഥം, അവരുടെ ഉദാഹരണങ്ങൾ. ഇവിടെ ഉദ്ദേശാർത്ഥാണ് അഹ്വാൽ, സ്ഥിതിഗതികൾ. കദാലിക്ക് ഇതുപോലെ യദ്രിബുല്ലാഹു ലിന്നാസ് ജനങ്ങൾക്ക് വിശദീകരിക്കുന്നു, അംസാലഹും അവരുടെ സ്ഥിതിഗതികൾ. എന്താ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതാല വിശദീകരിച്ച സ്ഥിതിഗതി? എന്താ വിശദീകരിച്ച സ്ഥിതിഗതി? അവിശ്വസിച്ചവർ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തടഞ്ഞവർ, അവരുടെ അമൽ അള്ളാഹ്ക്ക് വേണ്ട, അള്ളാഹു അതിന്റെ ഫലം കെടുത്തി, അതിന്റെ കൂലി പോക്കി, ആ അമലിനെ അള്ളാഹു സുബ്ഹാനഹു വതാല പാഴാക്കി. എന്നാൽ വിശ്വസിച്ചവർ, സുഹൃതം അനുഷ്ഠിച്ചവർ, അള്ളാഹു സുബ്ഹാനഹു വതാല അവരുടെ അമലുകളെ കബൂലാക്കി, സ്വീകരിച്ചു. അള്ളാഹു സുബ്ഹാനഹു വതാല അവർക്കതിൽ പ്രതിഫലമേകി. അവരുടെ തെറ്റുകൾ അള്ളാഹു സുബ്ഹാനഹു വതാല മായിച്ചു. അവരുടെ സ്ഥിതിഗതികൾ അള്ളാഹു സുബ്ഹാനഹു വതാല അവർക്ക് നന്നാക്കി കൊടുക്കുകയും ചെയ്തു. അതാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതാല വിശദീകരിച്ചത്. അതാണ് ഇവിടെ പറയുന്നത്, കദാലിക്ക യദ്രിബുല്ലാഹു ലിന്നാസി അംസാലഹും. അപ്പൊ വിശ്വസിക്കുക, സുഹൃതം അനുഷ്ഠിക്കുക, സൽപ്രവൃത്തികൾ ചെയ്യുക, അതിന്റെ ഫലം, അതിന്റെ മേന്മ, അതിനാലുള്ള പുണ്യം, അതാണ് ഇവിടെ മനസ്സിലാക്കാനുള്ളത്. അവിശ്വാസം, അള്ളാഹുന്റെ മാർഗത്തിൽ നിന്ന് മനുഷ്യന്മാരെ തടയൽ, അതിന്റെ കെടുതി, അപകടം, അതിനാലുണ്ടാകുന്ന വിപത്ത്, അതാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതാല ഈ തുടർ ആയത്തുകളിൽ, മൂന്ന് ആയത്തുകളിലായിട്ട് വിശദീകരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇനി പിന്നെ ഇവിടെ ഫൈദ ലഖീതും ലദീന കഫറു ഫദർബ റിഖാബ് തുടങ്ങി പിന്നെ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ളതായ ചില വിഷയങ്ങളാണ്. ഇൻഷാല്ലാ അത് നമുക്ക് ഒരു പിന്നെ ക്ലാസ്സിലായിട്ട് വിശദീകരിക്കാം.
അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും, അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.